എത്ര വലിയ അപ്പോസ്തലനായിരുന്നാലും എത്ര ഉന്നതമായ ആത്മീയ അനുഭവങ്ങളുള്ള വ്യക്തിയെന്ന് അഭിമാനിച്ചാലും നാം വീഴുവാൻ എല്ലാ സാധ്യതയും ഉള്ളവരാകുന്നു എന്ന ആ ബോധത്തോടെ വേണം നാം മുൻപോട്ട് പോകേണ്ടത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
ശരിയായ ഉപദേശം ഒരിക്കലും ക്രിസ്തീയ ഉത്തരവാദിത്വങ്ങൾക്ക് പകരമാകുകയില്ല. ഓരോ വിശ്വാസിയെയും ലോകത്തിന്റെ വെളിച്ചമായും ഭൂമിയുടെ ഉപ്പായും സമൂഹത്തിൽ ആക്കിയിരിക്കുമ്പോൾ നാം നമ്മുടെ ഉത്തരവാദിത്വം മറക്കുവാൻ ഇടയാകരുത്. ഇന്ന് അനേകരും സഭയിൽ ഉപദേശങ്ങളെയും അവയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെയും മാത്രം ചർച്ച ചെയ്യുവാനാണ് താൽപര്യപ്പെടുന്നത്. അവ ആവശ്യമാണ് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഉപദേശം ശരിയല്ലെങ്കിൽ എല്ലാം തെറ്റുമല്ലോ. എന്നാൽ ലോകത്തോട് നമുക്കുള്ള ഉത്തരവാദിത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വിട്ടിട്ട് മറ്റേതിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സമതുലിതയിൽ പോകുവാൻ ഒരിക്കലും സഹായിക്കില്ല എന്ന് ചുരുക്കം. സുവിശേഷ വിഹിത സഭകളിൽ ഇന്ന് സുവിശേഷീകരണത്തിനുള്ള താൽപര്യത്തെക്കാൾ ഉപരി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുവാനുള്ള തത്രപ്പാടാണ് കാണുന്നത്. എന്നാൽ ഉപദേശങ്ങളെക്കുറിച്ച് വളരെ പറയുന്ന ഈ ഭാഗത്തുപോലും പൌലോസ് ദരിദ്രരെ ഓർക്കുന്നു. ഗലാത്യലേഖനം 1-ാം അധ്യായമാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. തന്റെ അപ്പസ്തോലത്വത്തെ തെളിയിക്കുവാൻ പൌലോസ് ആദ്യം തന്റെ സ്വന്ത അനുഭവം പറഞ്ഞു. തുടർന്ന് മറ്റ് അപ്പസ്തോലന്മാരുമായുള്ള ബന്ധം പറഞ്ഞു. താൻ തന്റെ സുവിശേഷം മനുഷ്യരിൽ നിന്നും പഠിച്ചതല്ല, യേശുക്രിസ്തു തനിക്ക് വെളിപ്പെടുത്തിയതാകുന്നു എന്ന് വ്യക്തമാക്കി. അതിന്റെ വേറൊരു തെളിവാണ് 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുവാൻ പോകുന്നത്. 2-ാം അധ്യായത്തിൽ നാം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഇവിടെ പൌലോസ് ബർണബാസിനോടുകൂടി തീത്തോസിനെയും കൊണ്ട് പോയി എന്ന് വായിക്കുന്നു. അതിന്റെ പിൻപിൽ വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. തീത്തോസ് ഒരു പുറജാതിക്കാരനും യൗവനക്കാരനായ സുവിശേഷകനുമായിരുന്നു. ഇത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭയുടെ ആദ്യത്തെ സുന്നഹദോസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാലാണോ അതോ മോശയുടെ ന്യായപ്രമാണത്തിൻ കീഴിൽ വരണമോ എന്ന ചോദ്യം പരിഹരിക്കപ്പെടണം. തീത്തോസ് പരിച്ഛേദനയേറ്റവനല്ലായിരുന്നു. അതുകൊണ്ട് തീത്തോസ് 1-ാമതായി അവിടെ പ്രദർശിക്കപ്പെടുന്നു. പരിച്ഛേദന ഏൽക്കാൻ അവനെ അവർ നിർബന്ധിക്കുമോ? ഇത് പ്രധാന വിഷയമായിരുന്നു. ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളും മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ വരണമെന്ന് യെരുശലേമിലുള്ള സഭ മുറുകെ പിടിച്ചിരുന്നു എന്ന വാദം യഹൂദ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ യഹൂദ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ യഹൂദ മതത്തിലായിരുന്നവർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്ന ആ കൂട്ടർ. യഹൂദന്മാർ മാത്രം നിറഞ്ഞിരുന്നതായി യെരുശലേം സഭ തീർച്ചയായും അങ്ങനെയായിരുന്നു. അവർ എല്ലാവരും തന്നെ പരിച്ഛേദന കഴിഞ്ഞവർ ആയിരുന്നു. അവരിൽ പലരും ദേവാലയത്തിൽ തന്നെ ആരാധനയ്ക്ക് പോയിരുന്നതാനും. വാസ്തവത്തിൽ അന്നത്തെ വിശ്വാസികളുടെയും കൂടിവരവ് അതുതന്നെയായിരുന്നു, ദേവാലയം. പൌലോസും ബർണബാസും ന്യായപ്രമാണത്തെയും കൃപയെയും കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി അവിടെ ചെന്നിരുന്നു. അങ്ങനെ അവർ ചെന്നിരുന്ന അവസരമാണിത്. അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഒരു അപ്പോസ്തോലൻ ആയിരുന്ന പൌലോസ് മറ്റ് അപ്പോസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തെക്കാൾ വിഭിന്നമായ ഒരു സുവിശേഷമായിരുന്നു താൻ പ്രസംഗിച്ചിരുന്നതെങ്കിൽ കാര്യമായ തകരാറ് ഉണ്ടാകുമായിരുന്നു എന്ന് പൌലോസ് കണ്ടു. അത് അംഗീകരിക്കുവാൻ പൌലോസിന് മടിയില്ലായിരുന്നു. ഞാനൊരു വ്യത്യസ്തമായ സുവിശേഷമായിരുന്നു പ്രസംഗിച്ചിരുന്നതെങ്കിൽ ഞാൻ തെറ്റിപ്പോയേനേം, ഞാൻ ഓടിയത് വൃഥാവായി പോയേനേം. അങ്ങനെ പൌലോസ് യെരുശലേമിലേക്ക് പോയി അപ്പോസ്തലന്മാരോട് സുവിശേഷം പങ്കിടുകയാണ് ചെയ്യുന്നത്. 3-ാം 4-ാം വാക്യങ്ങൾ, എന്റെ കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. പൌലോസ് പ്രസംഗിച്ചയിടത്ത് സഭയിൽ ചില ആളുകൾ കടന്നുവന്നു. അവർ ഒരുതരം മുഖം മൂടി ധരിച്ചവരായിരുന്നു, വിശ്വാസികളുടെ മുഖം മൂടി. അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല എന്ന് വേണം ധരിക്കുവാൻ. ക്രിസ്തുവിലുള്ള അവരുടെ സ്വാതന്ത്ര്യം ഒറ്റനോക്കുവാൻ വന്ന ചാരന്മാരായിരുന്നു അവർ. അന്യജാതിക്കാരനായ സുവിശേഷകൻ തീത്തോസിനെ പരിച്ഛേദന കഴിക്കാൻ പൗലോസ് നിർബന്ധിച്ചില്ല എന്ന് അറിയാമായിരുന്നു. അവനെക്കുറിച്ച് യെരുശലേം സഭ എന്താണ് തീരുമാനിക്കുവാൻ പോകുന്നത്? പൗലോസ് പറയുകയാണ്, അവർ അവനെ പരിച്ഛേദനയ്ക്കായി നിർബന്ധിച്ചില്ല. കള്ള സഹോദരന്മാർക്ക് അവർ ചെവികൊടുത്തില്ല. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ നാം എല്ലാവരും മോശയുടെ ന്യായപ്രമാണത്തിന് വീണ്ടും അടിമകളായേനേയും. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, ദൈവാത്മാവിനാലുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായേനേയും. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇവിടെ പൌലോസ് ഒരു തോക്ക്ധാരിയായിട്ടാണ് നിൽക്കുന്നത്. പൌലോസ് പണ്ട് വിശ്വാസികളെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ ആ നിൽക്കുന്നത് ആളുകളെ കൊല്ലാനല്ല, രക്ഷിക്കുവാനാണ്. ക്രിസ്തുവിന് വിരോധമായി സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന കള്ള സഹോദരന്മാർക്കെതിരായിട്ടാണ് തന്റെ തോക്ക് അവൻ തിരിക്കുന്നത്. കള്ള സഹോദരന്മാർ പറയുകയാണ്, യഹൂദന്മാർ മാത്രമുള്ള ഈ സഭയിൽ കൂടി വരുന്ന ഈ തീത്തോസ് എന്ന പുറജാതിക്കാരൻ പരിച്ഛേദന പോലും ഏറ്റിട്ടില്ല. പൌലോസ് തന്റെ തോക്ക് അവരുടെ നേർക്ക് തിരിച്ചു. ഇല്ല, അവൻ പരിച്ഛേദന ഏൽക്കാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെ അവനും വിശ്വാസിയാണ്. ന്യായപ്രമാണം കൂടാതെ തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയ്ക്കായി ന്യായപ്രമാണത്തിന്റെ ഒരു ഭാഗവും അവൻ അനുഷ്ഠിക്കാൻ പോകുന്നില്ല. അതായിരുന്നു പൌലോസിന്റെ തീർപ്പ്. എന്തൊരു തീർച്ചയില്ലേ, എന്തൊരു ധൈര്യം. ആറാം വാക്യം, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. പൌലോസ് പറയുകയാണ്, ഞങ്ങൾ അപ്പോസ്തലന്മാരോട് കൂടിയിരുന്നു. ഞങ്ങൾ പറയുന്ന സുവിശേഷം അവരെ കേൾപ്പിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, സഹോദര, റിപ്പോർട്ടെല്ലാം ഞങ്ങൾ കേട്ടു. നീ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിക്കുക. അങ്ങനെ പൌലോസ് അവരെ കേൾപ്പിച്ചു. താൻ പറഞ്ഞിരുന്ന സുവിശേഷത്തോട് ചേർക്കുവാൻ അവർക്കൊന്നും ഇല്ലായിരുന്നു എന്ന് പൌലോസ് കണ്ടു. ദൈവകൃപയാണ് അവൻ പ്രസംഗിച്ചത്. അവരും അതുതന്നെ പ്രസംഗിച്ചു. അവർ പൂർണ്ണ ചേർച്ചയിൽ ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവരെല്ലാവരും പ്രസംഗിച്ചത് ഒരേ സുവിശേഷമായിരുന്നു. ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ കോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ കോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും. ഇവിടെ തീർച്ചയായും പായസം കഴിക്കുമ്പോഴാണല്ലോ അത് രുചിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ പത്രോസിന് പൌലോസിനും എന്ത് ഫലമാണ് ലഭിച്ചിരുന്നത്? പത്രോസ് പ്രസംഗിച്ചു, കുറച്ചുപേർ രക്ഷിക്കപ്പെട്ടു. പൌലോസും പ്രസംഗിച്ചു, കുറച്ചുപേർ രക്ഷിക്കപ്പെട്ടു. രണ്ടുപേരും ഒരേ സുവിശേഷമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ സിദ്ധാന്തം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഫലത്തിന്റെ യഥാർത്ഥ പരീക്ഷണം ഒരു കയറ്റം കിട്ടിയെന്നല്ല, ഫലം കിട്ടുന്നുണ്ടോ എന്നതാണ്. ഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനത്തെയാണോ തങ്ങൾ സഹായിക്കുന്നതെന്ന് ദൈവമക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഫലമില്ലാത്ത ഒരു പ്രവർത്തനമാണ് എങ്കിൽ നിങ്ങൾ അതിനെ എന്തിനു സഹായിക്കണം, താങ്ങണം? അതാണ് പൌലോസിന്റെ അപ്പസ്തോലത്വം മറ്റപ്പോസ്തലന്മാർ അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൂട്ടായ്മ എന്ന വാക്കിന് കൊയിനോണിയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുവിശേഷത്തിലെ ഒരു പ്രധാന പദമാണിത്, കൊയിനോണിയ. വ്യക്തിപരമായ ബന്ധത്തിന് ഉപയോഗിക്കുന്ന ഉയർന്ന ഒരു പ്രകടനമാണ് ആ വാക്ക്. ക്രിസ്തുവിന്റെ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നാണ് അതിനർത്ഥം. കൂട്ടായ്മയുടെ വലങ്കൈ എന്ന് പറയുമ്പോൾ ഒരു ഉറച്ച ബന്ധമാണ് അവിടെ വിവക്ഷിക്കുന്നത്. ക്രിസ്തുവിലുള്ള പൊട്ടാത്ത ഒരു ബന്ധമാണ്. ഒൻപതും പത്തും വാക്യങ്ങൾ, എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഭാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. പൌലോസിന്റെ പിന്നീടുള്ള ചരിത്രം നോക്കുമ്പോൾ യെരുശലേമിലുള്ള പാവപ്പെട്ട വിശ്വാസികൾക്കായി ഒരു സ്തോത്ര വഴിപാട് കൊണ്ടുവന്നതായി കാണുന്നു. അവിടുത്തെ സഭ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരുന്നതിനാൽ വളരെ കഷ്ടത്തിലായിരുന്നു. അന്നും പാവപ്പെട്ടവരാണ് സുവിശേഷത്തിൽ വിശ്വസിച്ചത്. തന്റെ മാനസാന്തരത്തിനു മുൻപ് സഭയെ ഉപദ്രവിച്ചവനായതുകൊണ്ട് തന്റെ സ്വന്തം കൈയാൽ തന്നെ യെരുശലേമിലെ വിശ്വാസികൾക്ക് പൌലോസ് പണസഹായം കൊണ്ടുവരികയാണ്. ഇത് ഒരു സാമൂഹ്യ സേവനമാണ്. സുവിശേഷ വിഹിത സഭകളെ അഭിമാനിക്കുന്ന നമുക്ക് ലജ്ജിക്കാനുള്ള ഒരു കാര്യമാണിത്. ഇവിടെ നാം പിന്നോക്കമാണ്, കുറഞ്ഞു പോകുന്നു. യാക്കോബ് എന്താണ് പറയുന്നത്? രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിലെ അപ്പോസ്തലന്മാർ പൌലോസിനോട് പാവങ്ങളെ സഹായിക്കാൻ മറക്കരുത് എന്ന് ഉദ്ബോധിപ്പിച്ചു. അതാണ് പൌലോസ് ഇവിടെ പറയുന്നത്. അത് ചെയ്യുവാൻ താൻ വളരെ ശ്രദ്ധാലുവായിരുന്നു എന്ന് കാണുന്നു. ഇനിയും പൌലോസിന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവുമായുള്ള അറേബ്യയിലെ അനുഭവവും അതിനുശേഷം യെരുശലേമിൽ അപ്പോസ്തലന്മാരുമായുള്ള അനുഭവവും നാം കണ്ടുകഴിഞ്ഞു. ഇനി നാം കാണുവാൻ പോകുന്നത് അന്ത്യോക്യയിൽ ശിമോൻ പത്രോസുമായുള്ള പൌലോസിന്റെ അനുഭവമാണ്. ഇത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ്. രംഗം വളരെ ഗൌരവമായതായിരുന്നു. രണ്ട് അപ്പോസ്തലന്മാർ പൌലോസും പത്രോസും മുഖാമുഖമായി തമ്മിൽ അവർ എതിർക്കുന്ന രംഗം, മറ്റുള്ളവർ അത് നോക്കി നിൽക്കുകയാണ്. ഈ രംഗം വിവരിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ കാര്യങ്ങൾക്ക് തൊട്ട് പുറകിലാണ്. പത്രോസ് ഇങ്ങനെ പെരുമാറുമെന്ന് ആരറിഞ്ഞു? അതും യെരുശലേം മീറ്റിംഗിന് തൊട്ടുപുറകെ. രംഗം അന്ത്യോക്യയിലാണ്. പത്രോസ് അന്ത്യോക്യയിലെ സഭ സന്ദർശിക്കുകയാണ്. അവിടെ നടക്കുന്ന സൽക്കാരങ്ങളിൽ അവിടുത്തെ ഭോജനത്തിൽ പങ്കുകൊള്ളുകയാണ്. സാധാരണ ഭോജനത്തിനു പുറമെ സ്നേഹഭോജനവും അതെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പത്രോസിനുണ്ടായ ദർശനപ്രകാരം യഹൂദന്മാരും അന്യജാതിക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ദൈവത്തിനില്ല എന്ന് പത്രോസ് അറിഞ്ഞിരുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ പത്രോസ് പരാജയപ്പെട്ടു. യെരുശലേമിൽ നിന്നും ചില സഹോദരന്മാർ അന്ത്യോക്യയിൽ വന്നപ്പോൾ പത്രോസ് ആ യഹൂദേതരായ സഹോദരന്മാരോടുകൂടി ആഹാരം കഴിക്കുന്നത് കണ്ട് വിസ്മയിച്ചുപോയി. യെരുശലേമിലെ സഭയിൽ എല്ലാവരും യഹൂദവിശ്വാസികളായതുകൊണ്ട് യഹൂദ ആചാരപ്രകാരം തന്നെയായിരുന്നു അവർ ജീവിച്ചത്. യഹൂദന്മാർക്ക് അശുദ്ധമായതൊന്നും അവർ കഴിച്ചിരുന്നില്ല. അന്ധാളിച്ചുപോയ ഈ സഹോദരന്മാർ പത്രോസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വീണ്ടും യഹൂദ മര്യാദപ്രകാരം നടക്കാൻ അവനെ പ്രേരിപ്പിച്ചു. പത്രോസ് ഭയപ്പെട്ട് അത് ചെയ്യുകയും ചെയ്തു. അത് കണ്ട് മറ്റ് ചില വിശ്വാസികളും അവനെ പിൻപറ്റി. അങ്ങനെ ബർന്നബാസ് പോലും പത്രോസിനെ അനുകൂലിച്ചു. അതൊരു പിളർന്ന കൂട്ടായ്മയായി മാറി. ഇത് നടക്കുമ്പോൾ പൌലോസ് അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം ഊഹിക്കുവാൻ. അവൻ വന്നപ്പോൾ വിവരം മനസ്സിലാക്കുകയും ഉടനെ പത്രോസിനെ നേരിടുകയുമാണ് ചെയ്തത്. പത്രോസിന്റെ ഈ പെരുമാറ്റം താൻ വിശ്വസിക്കുന്ന ഉപദേശത്തെ ഖണ്ഡിക്കുന്നതായിരുന്നു എന്നവൻ പറയുന്നു. ഇത് വളരെ ആപൽക്കരമായ ഒന്നായിരുന്നു. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നു, എന്നാൽ കേഭാവ് അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. ഈ വാക്യത്തിലെ എന്നാൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ ഭാഗം, ആ വാക്ക് കഴിഞ്ഞ ഭാഗത്തിന് എതിരാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ്. പൌലോസ് എല്ലാവരും കാണുക അവനോട് എതിർത്തു നിന്നു. ഇവിടെ ചില കാര്യങ്ങൾ പ്രസ്താവ്യമാണ്. പലപ്പോഴും കുഴപ്പങ്ങൾ ഉദിക്കുന്നത് സാധ്യതയില്ലെന്ന് തോന്നുന്ന ഭാഗത്തു നിന്നായിരിക്കും. ഇവിടെ പത്രോസിൽ നിന്നു. അതാരാണ്? ദർശനം കണ്ടവൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ യഹൂദനും യവനനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചവൻ, അവനാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലായിരിക്കുന്നത്. രണ്ടാമതായി, കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പൊതുവായിട്ടാണെങ്കിൽ അത് പൊതുവായിട്ട് തന്നെ അതിനെ നേരിടണം എന്ന് പൌലോസ് പറയുന്നു. പ്രത്യേകിച്ച് ഉപദേശ പിശകാകുന്നു എങ്കിൽ പൌലോസ് നേരിട്ടപ്പോൾ പത്രോസിന്റെ വികാരത്തെപ്പറ്റി നമുക്ക് ഊഹിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ഞാൻ ചിന്തിച്ചു പോകുകയാണ്, ഇന്ന് അതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ പത്രോസ് വേറൊരു സഭ തന്നെ തുടങ്ങിയേനെ. പത്രോസ് താഴുകയാണ് ഇവിടെ ചെയ്തത്. ചിന്തിക്കണം, ഈ രണ്ടുപേരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കണം. മൂന്നാമതായി, പൌലോസ് സുവിശേഷത്തെയും യഹൂദേതരായിട്ടുള്ള ആളുകൾക്കായുള്ള തന്റെ അപ്പസ്തോലത്വത്തെയും കാത്ത് രക്ഷിക്കുകയാണ്. നാലാമതായി, ന്യായപ്രമാണം രക്ഷയ്ക്ക് മുഖാന്തരമല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിനും അതിന്റെ കീഴിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുകയാണ്. 12-ാം വാക്യം നോക്കിക്കാട്ടെ, യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. യെരുശലേമിൽ നിന്നും സഹോദരന്മാരുടെ ആ വരവ് പത്രോസിന്റെ ബലഹീനത വെളിവാകാൻ കാരണമായി. തന്റെ യഹൂദേതരായിട്ടുള്ള ആളുകളോടുള്ള സഹവാസം യെരുശലേമിലെ സഭയിൽ തനിക്കുണ്ടായിരുന്ന അധികാരവും സ്ഥാനവും നഷ്ടപ്പെടുത്തിയേക്കുമോ എന്ന ഭയമായിരിക്കുമോ പത്രോസിനുണ്ടായിരുന്നത്? സത്യം മാറ്റിവച്ചാലും സമ്മതനായി തുടരണമെന്നായിരുന്നോ അവന്റെ ആഗ്രഹം? പൗലോസിനെ സംബന്ധിച്ച് തനിക്ക് യഹൂദന്മാരുടെ എന്നല്ല ആരുടെയും പുകഴ്ച വലിയ കാര്യമായിരുന്നില്ല. സുവിശേഷത്തിന്റെ സത്യത്തിനു വേണ്ടി എന്ത് വില കൊടുക്കാനും അവൻ തയ്യാറായിരുന്നു. ആ വകക്കാരിൽ നിന്നും പൗലോസിന് കഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇവിടെ നമുക്കൊരു പാഠം പഠിക്കാം. നമ്മുടെ നേതൃത്വത്തിൽ പലപ്പോഴും ഇക്കാര്യം നാം കാണുന്നില്ലേ? 13-ഉം 14-ഉം വാക്യങ്ങളിൽ, ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാനിട വന്നു. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ ഭാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദപ്രകാരമല്ല ജാതികളുടെ മര്യാദപ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നതെന്ത്? പത്രോസിന്റെ ഈ കാൽമാറ്റം മോശമായ ഭവിഷ്യത്ത് ഉണ്ടാക്കിവെച്ചു. മറ്റുള്ള യഹൂദന്മാർ അവന്റെ പുറകെ പോയി. സഭയെ നടുവെ പിളർത്തിക്കൊണ്ടുള്ള പത്രോസിന്റെ പെരുമാറ്റം ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഒരുമയെയും സുഹൃത് ബന്ധത്തെയും കൂട്ടായ്മയെയും നശിപ്പിക്കാനുണ്ടായത്. ബർന്നബാസും തെറ്റിപ്പോയത് പൗലോസിന് വലിയൊരു ക്ഷതമായിരുന്നു, വലിയ മനപ്രയാസമുണ്ടാക്കി. ക്രിസ്തുവിനു വേണ്ടി ജാതികളെ നേടുവാൻ ബർന്നബാസ് ആയിരുന്നു പൗലോസിനെ സഹായിച്ചത്. ഈ വർത്തമാനം യെരുശലേമിൽ അറിയിക്കാനും അവൻ പൗലോസിനെ അനുഗമിച്ചിരുന്നു. ഉറച്ച ദൈവിക സ്വാധീനമുള്ള നേതൃത്വം ഇല്ലാതിരിക്കുമ്പോൾ കാര്യങ്ങൾ വഷളാകാൻ അധികം താമസം വേണ്ട എന്ന് ഇത് കാണിക്കുന്നു. പൗലോസിന്റെ സ്വഭാവത്തിലാണല്ലോ ഇത് സംഭവിച്ചത്. പൗലോസിന്റെ ഉദ്ദേശ്യശുദ്ധി നോക്കുക. തർക്കം ഇഷ്ടമായതുകൊണ്ടോ പത്രോസിനോട് എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായതുകൊണ്ടോ തരം താഴ്ത്തണമെന്നുള്ള ഉദ്ദേശം കൊണ്ടോ അല്ല പൗലോസ് എതിർത്തത്. സുവിശേഷ സത്യം കാരണമാണ് അവൻ എതിർത്തത്. അതെ, അതേ കാരണത്താലാണ് യഹൂദ ക്രിസ്ത്യാനികളോടും പൗലോസ് എതിർത്തത്. 5-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ, അവർ സുവിശേഷത്തിന് അനുസരണമായി നടക്കുന്നില്ല എന്നാണ് പൗലോസിന്റെ ആരോപണം. ചൊവ്വായി നടക്കുന്നില്ല എന്നതിന് നേരെ മാർഗത്തിൽ നടക്കുന്നില്ല എന്നർത്ഥം. പത്രോസും കൂട്ടരും സുവിശേഷത്തിന്റെ നേർമാർഗം വിട്ടു. മാത്രമല്ല, പത്രോസിന്റെ മനോഭാവവും കപടമുള്ളതായിരുന്നു. എത്ര വലിയ അപ്പോസ്തലനായിരുന്നാലും എത്ര ഉന്നതമായ ആത്മീയ അനുഭവങ്ങളുള്ള വ്യക്തിയെന്ന് അഭിമാനിച്ചാലും നാം വീഴുവാൻ എല്ലാ സാധ്യതയുമുള്ളവരാകുന്നു എന്ന ആ ബോധത്തോടെ വേണം നാം മുൻപോട്ട് പോകേണ്ടത്. അനേകരും ആത്മീക അഹങ്കാരത്താൽ ഈ വലിയ സത്യത്തെ മറന്നുകളഞ്ഞോ മറച്ചുപിടിച്ചോ മുൻപോട്ട് പോകുന്നു. തന്മൂലം അവരുടെ അധപ്പതനം, അവരുടെ വീഴ്ച വളരെ പരിതാപകരമായതായി കാണുന്നു. രഹസ്യമായി സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും ഒരു ദിവസം പരസ്യമായി എല്ലാവരും മൂക്കിന്മേൽ കൈവെക്കുന്നതായ ആ ലജ്ജാകരമായ സ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ, അതിന് എന്തു വിലയും കൊടുക്കുവാൻ, അനുരഞ്ജനത്തിന് ഒരിക്കലും തയ്യാറാകാതെ മുൻപോട്ട് പോകുവാൻ താങ്കൾ ഒരുക്കമാണോ? ഇവിടെ പൗലോസിന്റെ പ്രതികരണവും ഉപദേശവുമാണ് നമ്മുടെ മുൻപിൽ വെക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസ് എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ഉത്തരം മുട്ടിയവനായി അവൻ നിന്നിരിക്കണം. കാരണം പൗലോസിന്റെ വാദമുഖം വ്യക്തമാണ്. ദൈവവചനത്തിനനുസരിച്ച് പോകുന്ന ഒരു വ്യക്തി, അതെ, ദൈവിക ആലോചനകൾ പൂർണമായും അനുസരിക്കുവാൻ തയ്യാറായ വ്യക്തി എത്ര ഉന്നതരായ ആളുകളെയും തിരുത്തുവാൻ പ്രാഗൽഭ്യമുള്ളവനായിരിക്കും. ഈ കാര്യം നാം മറക്കരുത്. എത്ര ഉന്നതരായ വ്യക്തികളെയും തിരുത്തുവാൻ പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. അങ്ങനെ തിരുത്തുവാൻ പ്രാഗൽഭ്യമുള്ളവർക്ക് മാത്രമേ സമൂഹത്തെ നേരെ കൊണ്ടുവരുവാൻ സാധിക്കും. നാം യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ കാര്യം തന്നെ കാണുന്നുണ്ട്. അവൻ രാജാവിന്റെ മുൻപിൽ തന്റെ തല കൊടുക്കേണ്ടി വന്ന ആ സാഹചര്യമുണ്ടായിട്ടും ചങ്കൂറ്റത്തോടെ നിന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യുവാവേ, യുവതിയെ, നിന്റെ ജീവിതത്തിൽ വാസ്തവമായും ദൈവശബ്ദത്തിനനുസരിച്ച് ജീവിപ്പാൻ ആ പ്രാഗൽഭ്യത്തോടെ സമൂഹത്തെ തിരുത്തുവാൻ. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ ദൈവഹിതപ്രകാരം മറ്റുള്ളവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ, സ്നേഹത്തിന്റെ ആത്മാവിൽ കൊണ്ടുവരുവാൻ തയ്യാറാണോ?
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സ്തുതിപ്പിൻ അവന്റെ മഹിമയ്ക്കൊത്തവണ്ണം സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ അവന്റെ